അങ്ങനെയുള്ള വ്യാമോഹത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ദക്ഷിണാമൂർത്തി അതിന്റെ പരമാചാര്യനാകുന്ന പരമേശ്വരൻ, അങ്ങനെയുള്ള പരമേശ്വരനും ഉപാസിക്കുന്ന കുറികളായിരിക്കും ഭക്തന്മാർക്ക്. ആ ഭക്തി വളരുന്നതായ സമയത്ത് ധർമ്മത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും കാരണമാവുന്നു. അങ്ങനെ കാലം കൊണ്ട് തത്വാനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അവർ തഗുണോപാസനം ചെയ്ത മനസ്സിനെ നേരത്തെ പറഞ്ഞു, ഈ ഇന്ദ്രിയ മനോവൃത്തി പ്രാണങ്ങളെ അടക്കണം എന്ന് പറഞ്ഞല്ലോ. ആ അടക്കൽ എങ്ങനെയാ സാധിക്കുക എന്നുള്ളത് അവിടെ പറഞ്ഞില്ല. അതിനെ സൂചിപ്പിക്കുന്നു ഇവിടെ എന്നർത്ഥം. ഈ സാധാരണ ആളുകൾക്ക് കുറച്ചൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചു, ഞാൻ ഇന്ന ഉപനിഷത്തുകൾ പഠിച്ചു, പ്രയോജനങ്ങൾ പഠിച്ചു എന്ന് പറയുന്നവർക്കും ഈ ഇന്ദ്രിയ മന പ്രാണങ്ങളെ ഒന്നും അടക്കാനുള്ള കഴിയില്ല. അങ്ങനെ അവയെ അടക്കാൻ കഴിയാതിരിക്കും കാലത്തോളം ശരിയായുള്ള ആത്മവിചാരമോ ആത്മ അനുഭവമോ ഉണ്ടാകാൻ ശരിയാകാം. അതെങ്ങനെയാ സാധിക്കുക? ഗുണോപാസനം വേണം അതുകൊണ്ടേ സാധിക്കുന്നത്. ശരിയാണെന്നുള്ളതായ ഗുണോപാസനം ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന ഒരു ദേവത ആത്മ അറിയാം. എന്തിനെയാണ് ഉപാസിക്കേണ്ടത്? സ്വർണ്ണമാണ് ഉപാസ ഒന്നുകിൽ ഗുരു അല്ലെങ്കിൽ ദേവത, അതായത് ഇഷ്ടദേവത അല്ലെങ്കിൽ അതിൽ ഏതാണ് ഒരാളെ സുഗമമായിട്ട് തോന്നുന്നത് അതിനെയാണ് ഉപാസിക്കുന്നത്. ആ മുന്നിലുള്ള ഉപാസനവും ഒരു പ്രകാരത്തിൽ ശഗുണോപാസനം തന്നെയാണ്. ഇപ്പൊ ആത്മോപാസി ഗുണോപാസനാവോ എന്ന് ചോദിച്ചാൽ ആത്മാവിനെയാണ് ശഗുണമാക്കി പുനത്തെ രൂപത്തിൽ ഉപാസിക്കുന്നത്. ആത്മഗോപുണ്ടൊക്കെ തന്നെ അതിന്റെ വീണ്ടും ആവശ്യമില്ലല്ലോ, അതായത് ശഗുണോപാസന ആവശ്യമില്ലല്ലോ. അപ്പൊ ഗോപം ഇല്ലാത്ത ആളോടാണ് പറയുന്നത്. അപ്പോ ഗുണാതീതമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ ഗുണഭാവങ്ങളോട് കൂട്ടിച്ചേർത്ത് ഉപാസിക്കുന്നു എന്നുള്ളതാണ് ഒരു ആത്മോപാസന പറയുന്നത്. അങ്ങനെ ഗുരുദേവത ആത്മ ഗുരു സ്വരൂപത്തിലോ ഇഷ്ടദേവത സ്വരൂപത്തിലോ ആത്മസ്വരൂപത്തിലോ സുദൃഢമായി നിൽക്കുന്ന ചരണാഗതിയോടുകൂടിയ നിരന്തര ഉപാസനമായി. ഈ അങ്ങനെയുള്ള ഉപാസനകൾ എല്ലാവരും ഉണ്ടാവുമ്പോഴേ ഒരാൾക്ക് ഇന്ദ്രിയ മനോവൃത്തി പ്രാണങ്ങളാകുന്ന കരണങ്ങളാകുള്ളൂ. ആ കരണങ്ങൾ അറിയിക്കഴിഞ്ഞാലേ ശരിയായുള്ള ആത്മം ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണോ 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 എന്ന് ഇങ്ങനെ ആ വസ്തുതത്വത്തെ ജീവിച്ചും ജീവിച്ച ഇതല്ല 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 എന്ന് തന്നെ പറഞ്ഞ് കൃത്യരൂപമാകുന്ന ഞാനാണോ? അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ. ഇപ്പൊ കാലാണോ ആത്മാവ്? ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കാലാണോ, കയ്യാണോ, കണ്ണാണോ, മൂക്കാണോ, ഇതെല്ലാം കൂടി ചേർന്ന ശരീരമാണോ? ശരീരത്തിലുള്ള സ്വത്ത്, അതായത് ചരക്രമാംസമേതോത്യങ്ങൾ ജാതസ്വങ്ങളാണോ, ധാതുക്കളാണോ, പാടവിട്ട ഘട്ടങ്ങളാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, ഇങ്ങനെ നിരൂപിക്കുമ്പോൾ ഇതല്ല 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 എന്നുള്ളതായ ആ ബോധം ആ നിരൂപിക്കുന്ന ആൾക്ക് തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നുണ്ടോ? അവസാനം നിരൂപിക്കുന്നവനായ താൻ തന്നെയാണ് ആത്മാവ് തന്നെയാണ് ബോധിക്കുന്നത്. ഇതുപോലെ ബോധഭൗതിക പ്രപഞ്ചത്തെ, അതായത് പഞ്ചഭൂതങ്ങളെയും അവയുടെ വികാരമാകുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിന്റെ സ്ഥൂലസൂക്ഷ്മ കാരണത്തിലുമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളും, അതുപോലെ തന്നെ ത്രിഗുണങ്ങളും അഹങ്കാരമഹത്വങ്ങളും മായയും നിരൂപിച്ചു കഴിയുമ്പോൾ ആത്മസ്വരൂപം പക്ഷേ അങ്ങനെ നിരൂപിക്കാൻ ഇന്ന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? മനുഷ്യന് വേണ്ടത്ര തൃപ്തിയില്ലാത്തത് ഗുണോപാസനത്തിനില്ലാത്തതുകൊണ്ടാണ്. ഈ ഉപനിഷത്തോ പ്രകരണങ്ങളോ മറ്റുള്ളതായ ഗ്രന്ഥങ്ങളോ പഠിച്ചു വായിച്ചു എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മനുഷ്യ ഉണ്ടാവില്ല. മനുഷ്യ ഈ ഉപാസനം കൊണ്ട് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഉപാസനം വിധിച്ചിരിക്കുന്ന ചോദ്യം. ഇനിയപ്പോ ജാനന്ദേവ ജാനന്തോ കിം മുഹൂർത്തിയ സിദ്ധാർത്ഥമാണ് ഇത്. സഗുണോപാസനം കൊണ്ട് മനസ്സിന്റെ ആസക്തികൾ നീങ്ങിട്ട് പരിശുദ്ധിക്കാവുന്നു. പരിശുദ്ധി വന്നാലേ മനസ്സുകൊണ്ട് ആത്മോപാസനം ചെയ്യാൻ കഴിയുള്ളൂ. ആത്മോപാസനം കൊണ്ടേ സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ഇതാണ് ഈ ശാസ്ത്ര സിദ്ധാന്തത്തെയാണ് ബ്രഹ്മദേവൻ തന്റെ സ്തുതിയിൽ ഉൾക്കൊള്ളിച്ചത് എന്നിട്ട് അതിന്റെ അവസാനം പറയുകയാണ്. എത്ര പറഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ജാനന്ദ ഏവ ജാനന്തു അറിയുന്നവരറിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അറിയേണ്ടവരത്തോളം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയേണ്ടവരെ അറിയാനായിട്ട് പരിശോധിച്ചത് എന്നല്ല അറിഞ്ഞത്, വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഹ്മസ്തുതി ഈ സഗുണോപാസനത്തെ വേണ്ടുമെന്നും കഴിയാത്തത് കൊണ്ടാണ് വിഷയഭാവരണങ്ങൾ നീങ്ങാത്തത് കൊണ്ടാണ് ഈ ശിശുരൂപാണ് കുട്ടിക്ക് കാരണമായിരിക്കുന്ന ആത്മസാക്ഷാത്കാരവും അല്ലെങ്കിൽ ആത്മവിചാരം പോലും ഉണ്ടാവാത്തത്. വിചാരം കൊണ്ടേ വസ്തുതിരിച്ചു ഉണ്ടാവുള്ളൂ. അനുഭവമുള്ള പരോക്ഷമായിട്ടുള്ള അറിവുണ്ടാവില്ല. ആത്മസിദ്ധിയർ വിചാരേണ, വസ്തുസിദ്ധിയർ വിചാരേണ, കർമ്മ പോലെ പറയുന്നതായാലും ചിത്രത്തെ ശുദ്ധ ചെയ്യുന്ന കർമ്മം ഈയനോട് വസ്തുപക്തയെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെയും ഒരുമിച്ചത്. കർമ്മത്തെയും ഉപാസനയെയും വിളിച്ചത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി വന്നാലേ ആത്മവിചാരം ചെയ്യാൻ കഴിയും. ആത്മവിചാരം കൊണ്ടേ കർത്തവിചാരമുണ്ടാവും. അപ്പൊ വസ്തുസിദ്ധം വിചാരേണ നഗിഞ്ചൽ കർമ്മം കൂടെ വസ്തുസിദ്ധി വിചാരം കൊണ്ടേ ഉണ്ടായിരുന്നു. ആ വിചാരം ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ തകുണോപാസനത്തെയാണ് ചിന്തയമനോബുദ്ധി പ്രാണങ്ങളെ അടക്കലാണ് ഈ മുന്നത്തെ പോകും കൊണ്ടിരുന്നത്. അത് സാധിക്കാത്തത് തകുണോപാസനം ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തകുണോപാസനം ചെയ്ത് ചിത്രത്തിന് ശുദ്ധി വെച്ച് ചിന്തയമനോബുദ്ധി പ്രാണങ്ങളെ അടക്കി ആത്മവാസനം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ മൂന്ന് ശ്രമങ്ങളുടെ പ്രകാശിപ്പിക്കുന്നത്. ദേഹം രാമവിജ്ഞാനം ചരാമൂർത്തിന്റെ ഇന്നലെ സമന്യായിട്ട് പറഞ്ഞു ആത്മാവിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് പലരും. ചിലപ്പോൾ അവര് ചില ശാസ്ത്രങ്ങൾ പഠിച്ചവരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി തെറ്റായിട്ടുള്ള ആ വ്യാഖ്യാനം ബോധിക്കത്തക്കതോ വിശ്വസിക്കത്തക്കതോ അല്ല. അവരെ മൂഷന്മാരാണ്, മായാവിലാസത്തിൽ മുഴുകിയവരാണ്, വേദാന്ത ശാസ്ത്രം പഠിക്കാത്തവരാണ്. പഠിച്ചവർക്ക് അങ്ങനെയുള്ളതായ തെറ്റ് പറ്റാൻ കഴിയില്ല. കാരണം വേദാന്തത്തിൽ പ്രസിദ്ധായുടെ രണ്ട് ശബ്ദങ്ങൾ പ്രത്യേകമാണ്. പ്രത്യേകാത്മാവെന്ന് പറഞ്ഞാൽ താനായിരിക്കുന്ന ആത്മാവ് പ്രത്യേകമായി കാരണം പരാക്കളും തന്നെ. അപ്പൊ ആത്മാവ് വസ്തുക്കളൊക്കെ പരാക്കുള്ളതാണ്. എന്നിരിക്കെ ശരീരമാണ് അല്ലെങ്കിൽ മനസ്സാണ് ശക്തിയാണ് അവസാനം ശൂന്യമാണ് നമുക്ക് പറയാൻ തുടങ്ങിയത്. ഏതാണ് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ മറുപടി ഒരാൾ അത് വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് പ്രത്യേകമാണ് ആത്മാവെന്ന് എന്തിനെ അറിയുന്ന സമയത്ത് അറിയുന്ന ആളാണ് ആത്മാവ്, അറിയപ്പെടുന്ന വസ്തുവല്ലാണ്. അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ അന്യങ്ങളായിട്ടുള്ള വസ്തുക്കളെയാണ് ഈ അറിയുന്നത്. ആ വസ്തുക്കളൊക്കെ നിത്യാപ്രതീതങ്ങളാണ് പരമാത്മാവ്യാമോഹമുണ്ടാണ്. മായാശക്തി വിനാശം കൽപ്പിത മഹാവ്യാമോഹ സംഹാരിണി. മായാശക്തി വിനാശം കൊണ്ട് കൽപ്പിക്കപ്പെട്ടതായ മഹാവ്യാമോഹത്തിൽ കുഞ്ഞിവരുന്നു. ഇതിനെ നശിപ്പിക്കുന്ന പരമാചാരനായിരിക്കുന്ന കുർബാൻ ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയെ മൃഗങ്ങളും ഉപാസിക്കാത്തത് കൊണ്ടാണ് ഈ ശരിയായ ജ്ഞാനം വിളിക്കാൻ ഇടപെടാറുണ്ട് കുർബാനത്തെ. അതുകൊണ്ട് ഇനി അങ്ങനെ ഈ പിന്നെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടപെടലുകൾ ശ്രദ്ധിച്ചോ. മായാസമാധാതനാൽ തന്മാത്രക്കരണോപം വരണതോ യോഗവും സുഖപ്രാപ്തമാൻ മായാസമാച്ഛാദനങ്ങളുടെ മായയുടെ ആവരണം കേതുവായിട്ട് രാഹുവിനാൽ മറയ്ക്കപ്പെട്ടതായ ആദിത്യമണ്ണം എന്ന പോലെ കരണോപസംഹരണത കരണങ്ങൾ മുഴുവനടങ്ങി എന്നുള്ളത് കൊണ്ട് തന്മാത്രമാത്രമായിട്ട് അതായത് ഉണ്ട എന്നുള്ള ആ അനുഭവത്തെ പ്രകാശിപ്പിക്ക മാത്രം ചെയ്യുന്നുണ്ട് യോഗവും സുസുപ്ത കുമാൻ. ഏതൊരു ചൈതന്യമാണ് സുസുപ്തനായിട്ട് അതായത് സുസുപ്തിയിലായിട്ടിരിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് തന്നെ അറിയുന്നില്ല, മറ്റുള്ളവരെയും അറിയുന്നില്ല. എല്ലാ അറിവുകളും സ്തബ്ധമായി തീരുന്നു. മായയാൽ ആവരണം ചെയ്യപ്പെട്ടിട്ട് സ്വയം പ്രകാശിക്കാതെ കണ്ടിരിക്കുന്നു. കരണങ്ങളുടെ അടക്കം ഹേതുവായിട്ട് അതായത് ഇന്ത്യയിലൊക്കെ ശേഷം അറിയുന്നുണ്ട്. തന്നെ കുറിച്ച് ഒരു അറിവും ധരിക്കുമോ മറ്റുള്ളവർക്കും ഇല്ല എന്നുള്ള നിലവിലാണ്. അങ്ങനെയാണ് ഒരു സ്വപ്നത്തിലുണ്ടാവുക. താനും അതിനുവേണ്ടി തന്നെയോ മറ്റുള്ളവരെയോ അറിയുന്നില്ലാണ്. എങ്കിലും താനും ഉണ്ടായിരുന്നു. എന്തായാലും ഉടനെയാണ് മനുഷ്യനോ മരിച്ചു. ഏ മരിച്ചില്ല ഉടനെയാണ്. ഏറെ ചൂടുണ്ട്, ജലനുണ്ട്, പിന്നെ ഈ ശബ്ദമുണ്ട്, ഈ ഒരു കാരണങ്ങളെ കൊണ്ട് വിശ്വാസവിശ്വാസങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്പന്ദനുണ്ട്, അവിടെ അവിടെ നോക്കുന്നുണ്ട്, ചൂടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മരിച്ചിട്ടില്ല. അപ്പോൾ ചൈതന്യം ഉണ്ടായതിനെ ഈ ശരീരത്തിൽ പിന്നെ ഉണ്ടായതായ ചൈതന്യം എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അത് ബഹിർമുഖമല്ല, ഇപ്പോ അന്തർമുഖമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ. അന്തർമുഖമായിട്ടിരിക്കുമ്പോൾ വിദ്യാസമുഖമാവില്ലേ ആവും. പക്ഷെ മായയുടെ ആവരണം ചെയ്തുമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രം ദാഹുക്യസ്തവാകരൻ പുസ്തക ഈ മായാസമാച്ഛാദനാൽ മായയുടെ ആവരണം ഹേതുവായിട്ട് ഗ്രഹണം പിടിച്ചതായ ആദിത്യം എന്ന പോലെ ആയിത്തീരുന്നു സുഷുപ്തിയവസ്ഥയിലെ ആത്മാവ്. പിന്നെ ഒന്നിന് ശേഷം പ്രത്യവിജ്ഞയായതേ പ്രത്യവിജ്ഞയും ഉണ്ടാവുന്നു. പ്രത്യവിജ്ഞ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ അത് മറന്നുപോയി, പിന്നീട് വീണ്ടും ഓർമ്മിക്കുന്നു. ഇതിനെയാണ് പ്രത്യവിജ്ഞ എന്ന് പറയുന്നത്. അതിനർത്ഥം നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഇടയിൽ മറന്നു, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓർമ്മയായിരുന്നു. ഈ മാതിരി നേരത്തെ ശരിക്ക് പ്രകാശിക്കുന്നു, ഇടയിൽ അടങ്ങി, പിന്നീട് വീണ്ടും പ്രകാശിക്കാൻ കഴിയും. അപ്പോ ഓർമ്മയുണ്ടാവുന്നു. എന്താ കുറച്ചു നേരം ഞാൻ പിന്നെ ഈ വ്യവഹാരങ്ങളൊന്നും ചെയ്തില്ല, ബഹിർമുഖത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ശരീരാദികളെയോ പ്രപഞ്ചത്തെയോ അറിയേ മറ്റുള്ള വസ്തുക്കളുമായിട്ട് സംബന്ധമുണ്ടാവുകയും ചെയ്യാറുണ്ട്. ഈ ഇപ്പോ അതിനെന്താ കാരണം? പ്രധാന അസ്വസ്ഥം ഈ കുറച്ചു മുമ്പേ ഞാൻ തുടങ്ങി എന്ന് സ്വയം ബോധ്യപ്പെട്ടു. പ്രാണക്രിച്ച മുമ്പ് അസ്വസ്ഥം ഉറങ്ങി ഞാൻ ഉറങ്ങി. ശരി, പ്രാണ അസ്വസ്ഥമിനി പ്രബോധസമയി പ്രബോധസമയത്ത് ഉണരുന്നതായ സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നു. ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും കുറച്ചു നേരം വരുമ്പോ ഒരാവരണത്തിൽ മുങ്ങി, ഒരാവരണം തന്നെ മറത്തു എന്നുള്ളതായ ഓണര് മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന ഒരാൾക്കും ഉണ്ടാവുന്ന രക്ഷപ്പെട്ടുവല്ലോ എന്ന് തോന്നുന്നു. മായാസ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായ ഒരാൾക്കാണ് നിത്യാനുഭൂതികളുടെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ കുറച്ചു നേരം ഈ ഉറങ്ങിക്കിടന്നിരുന്ന ആള് ഉണർന്നാൽ എങ്ങനെയാണോ ഞാൻ കുറച്ചു നേരം ഉറങ്ങായിരുന്നു ശരിയായിരുന്നോ ഒന്നും അറിഞ്ഞില്ല എന്ന് ബോധിക്കുന്നത്. ഇതുപോലെ കുറച്ചു നേരം തന്റെ സ്വസ്വരൂപത്തെ സ്മരിച്ച് ഇല്ലാത്ത സംസാരാനുഭവങ്ങളിൽ മുഴുവൻ ഇടയായിത്തീരുന്നു എന്ന ബോധം അദ്ദേഹത്തിൽ ഉണ്ടാവുന്നു. ആദ്യം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുവല്ലോ. സമാധാനമായി ഇനി പിന്നെ വളരാൻ ചിലവരാടുന്നു എന്ന് ബോധിക്കുന്നു. ബോധം ഉണരുന്നതായ സമയത്ത് സത്യമായിരിക്കുന്ന അറിവ് ഉണരുന്നതായ സമയത്ത്. അപ്പോ ഈ ജാഗ്രത, സ്വപ്നം, സുസ്വപ്നം ഈ മൂന്ന് അവസ്ഥകളും മാറി മാറി പ്രകാശിക്കുകയും മറിയും ചെയ്യുമ്പോഴും ആ മൂന്നിനെയും കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ഈ ആത്മാവ് മാറുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല എന്നർത്ഥം. സുസ്വരൂപത്തിൽ തന്നെ പോയി നോക്കുന്നു. ഈ ജാഗ്രത സ്വപ്ന സുസ്വപ്നങ്ങളെ അറിയുന്നു, അവയിലുള്ള ദൃശ്യങ്ങളെയും അറിയുന്നു എന്നർത്ഥം. എങ്ങനെ അറിയുന്നു? പ്രാണനായോ തന്റേതായോ അല്ല, സാക്ഷി മാത്ര സ്വരൂപമാണ് അറിയുന്നു എന്നർത്ഥം. ജാഗ്രതയിലോ പ്രാണനായും തന്റേതായോ തന്നെ അറിയുന്നു, അയാൾ ജീവനാണ്. അയാളുടെ ആത്മാവ് അറിയുന്നില്ല എന്നർത്ഥം. എപ്പോഴും ജാഗ്രതയിലും സ്വപ്നത്തിനും സുസ്വപ്നത്തിനും സാക്ഷി മാത്രമാണ് അർത്ഥം. എപ്പോൾ നിങ്ങൾ ആത്മസ്വരൂപത്തെ പിന്നെ മരിക്കാൻ തുടങ്ങിയോ, ആത്മസ്വരൂപം ആത്മാവിനെ മരിക്കാൻ തുടങ്ങിയോ ഉടനെ കരണങ്ങളൊക്കെ അടങ്ങാൻ തുടങ്ങി. നിങ്ങളുടെ ആത്മാവിലല്ല ഈ കരണങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള കരണങ്ങളൊക്കെ നിത്യാസ്വരൂപങ്ങളാണ്, അവയുടെ അറിവ് വെറും നിത്യയാണ്. അങ്ങനെ ഈ ക്രമത്തിൽ ആ ആത്മാവിനെ മരിക്കാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴും ആ ആത്മഭാവത്തിൽ നിങ്ങളുടെ പ്രജ്ഞ വലിഞ്ഞു 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 ഉള്ളിലേക്ക് അവർ പോയിരിക്കുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ഈ പുറമേയുള്ളതായ പ്രപഞ്ചത്തെയോ ഗുണാവരൂപങ്ങളെയോ ശബ്ദങ്ങളെയോ ശരീരത്തെയോ ഒന്നും അറിയാതെ. അപ്പൊ ആത്മാവിനെ ജാഗ്രതയും സാക്ഷി മാത്രമാണ്. ആത്മാവിനെ വിസ്മരിച്ച് താൻ ശരീരാണ് അല്ലെങ്കിൽ മനസ്സാണ്, മനുഷ്യനാണ്, കുലശനാണ് ഇങ്ങനെ നോക്കാൻ ബോധിക്കുന്നു ജീവൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്തെന്നുള്ളതായ ഭാവം എല്ലാവരും നിൽക്കുന്നത്. ആത്മാവിനെ എന്ന് വരുമ്പോഴോ താൻ ആത്മാവാണ്, നോക്കുമ്പോ ഒന്നും താനായിട്ടുണ്ടോ തന്റേതായിട്ടുമില്ല, അത് തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അത് എങ്ങനെയാണ് അഭിമാനിക്കുന്നത്? ഏതാണ് താനായിട്ടിരിക്കുന്നത്, ഏതാ താനല്ലാത്തത്? അങ്ങനെ ഇതാകെ ഒന്നേ ഉള്ളൂ, താൻ മാത്രമേ ഉള്ളൂ. അപ്പൊ താനായിട്ടുള്ളതെന്നും താനല്ലാത്തത് എന്നും പറയാനും പോകുകയാണ്. അപ്പോ അതിൽ ഈ ജാഗ്രതം സ്വപ്നം സ്വപ്നമാകുന്ന അവസ്ഥകളെ മാറി മാറി പ്രകാശിക്കുകയും അറിയും പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നതാണ്. അങ്ങനെ ജാഗ്രതാവസ്ഥ വരുന്നതിനെയും പോകുന്നതിനെയും സാക്ഷി രൂപേണ അറിയുന്നു. സ്വപ്നം വരുന്നതിനെയും പോകുന്നതിനെയും അറിയുന്നു. പക്ഷേ ഈ ആത്മാവിനെയെല്ലാം വീക്ഷിക്കുന്നത് ഈ അവസ്ഥകളെയും അതിലുള്ള ദൃശ്യങ്ങളെയും ആണ് എന്നുള്ളതുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ അഭിമാനിയായിട്ട് ആത്മാവിന്റെ വിസ്മൃതി കൊണ്ടാണ് ഈ ജീവത്വം അവിദ്യയിലുള്ളതായ പ്രതിഫലനാണെന്ന് പറഞ്ഞത്. ആ പ്രതിഫലനമാണ് അഹങ്കാരത്തോടുകൂടി ജീവനായി പ്രതിഫലിക്കുന്നത് എന്നത്. അങ്ങനെയുള്ള ജീവനാണ് മനസ്സിന്റെ ചേർച്ച കൊണ്ട് സുഖദുഃഖങ്ങളെയും ശരീരത്തിന്റെ ചേർച്ച കൊണ്ട് ജനന മരണങ്ങളെയും രോഗ ആരോഗ്യങ്ങളെയും പ്രാണന്റെ ചേർച്ച കൊണ്ട് വിഷപ്രദാഹം തുടങ്ങിയവയെയും എല്ലാം അനുഭവിക്കുന്നത് എന്നത്. ഈ ആ ജീവന്റെ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷി മാത്രമാണ് അതിന്റെ ബ്രോക്കറാവല്ല എന്നർത്ഥം. എപ്പോൾ ഈ ജീവൻ തന്നെ ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ അപ്പൊ ജീവന് തന്നെ അനുഭവങ്ങളില്ലാണ്ട് അപ്പൊ പിന്നെ ആത്മാവിനെ കിട്ടിയുണ്ടാവാൻ നോക്കും. ഞാൻ ആത്മാരൂപത്തെ ധ്യാനിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ആൾക്ക് മുന്നിൽ കൂടെ പോയി ആളെ അറിയുന്നില്ല, അടുത്തുള്ളതായ ശബ്ദം കേൾക്കുന്നില്ല. ക്രമേണ ഈ കഴിവുകളൊക്കെ അടക്കുന്നു അടങ്ങുന്നു ജീവനുള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു. ജീവഭാവം തന്നെ വരുന്നു. ഞാൻ ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ ജീവഭാവം തന്നെ വരുന്നു. അപ്പോ ഈ മൂന്നവസ്ഥകളിലും സാക്ഷി മാത്രമാണ് വലിയ ഭൂമിയിലെ ശൈവത്തിയുടെ എന്നും നിറഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ ശരീരത്തിലാണ് ശരിയായുള്ള ബോധം അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളത് കൊണ്ട് ശരീരത്തിന്റെ ഉള്ളിലാണ് ആത്മാവ് എന്ന് ബോധിക്കുന്നു. ശരീരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു ശരി, അതുകൊണ്ട് പുറമേയില്ലാതെ ഉണ്ടാവുന്നില്ല. ഈ കടത്തെ നോക്കുമ്പോൾ ആ കടാകാശത്തെ മഹാകാശത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ആകാശം വളരെയായിട്ടുണ്ടോ? വളരെയായില്ല. ഇത് തന്നെയാണല്ലോ ഒന്നിനുള്ള ആകാശം അനീകമില്ല. അങ്ങനെയുള്ള ആകാശം ഘടത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ ഘടത്തിൽ കൂടിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഘടം പരിച്ഛിന്നമായിരുന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് ഘടാന്തരമായിരിക്കും ആകാശവും പരിച്ഛിന്നമാണ് എന്ന് ബോധിക്കുന്നു. ഇതുപോലെ ശരീരത്തിൽ കൂടിയാണ് ആത്മാവിനെ അന്വേഷിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ശരീരത്തിൽ കുടുങ്ങിയതായിട്ട് കാണുന്നു ആത്മാവിനെ. ഇപ്പൊ പരിച്ഛേദം ബോധിക്കുകയാണ് ചെയ്യുന്നത്. പരിച്ഛേദമൊന്നും സംഭവിച്ചിട്ടില്ല. അപരിച്ഛിന്നമാണ് ആത്മാവ് മറ്റും. ആ അപരിച്ഛിന്ന ശരീരാദികളെ മറക്കുന്ന സമയത്ത് ആത്മാവിന്റെ അപരിച്ഛിന്ന ഭാവം അല്ലെങ്കിൽ അദ്വൈതമായിരിക്കുന്ന പരമഭാവം ബോധിക്കുകയും ചെയ്യും ആകാതെ മറ്റം. ഈ പക്ഷേ അറിയുന്നില്ലാതെ മാത്രമേ ഉള്ളൂ. സാധാരണയ്ക്ക് ഈ അവസ്ഥയിലും അവസ്ഥാദൃശ്യങ്ങളിലുമാണ് പ്രജ്ഞ മുഖ്യമായിട്ട് വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ സത്യമായി വിശ്വസിക്കുന്നു. ആത്മാവിനെയല്ല, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവിനുള്ളതായിരിക്കുന്ന വസ്തു ആത്മാവാണ്. ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെയൊക്കെ അറിയുന്ന അതൊക്കെ സത്യമായിരുന്നു. ഉള്ളതായിരിക്കുന്ന ആത്മാവിനെ മാത്രം അറിയുന്നില്ല എന്ന് വന്നാൽ അതൊരു വിരോധാഭാസത്തെ, അങ്ങനെയുള്ള വിരോധാഭാസത്തെ സത്യമായിട്ട് നിൽക്കുകയാണ് ഈ മായയിലെ ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രകടഭാവം എന്നൊക്കെ. അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര വിദ്വാനായിട്ടുള്ള ഒരാളെയും ഈ ദൃശ്യങ്ങൾ സത്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു. പക്ഷേ ജനികമാണ് ജാഗ്രതാവസ്ഥയിൽ സത്യമാണെന്ന് തോന്നുന്നതൊക്കെ ആ അവസ്ഥ പോകുന്നവരേ ഉള്ളൂ. പിന്നെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിൽ തെറ്റ് നോക്കിയില്ല. അതുപോലെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെയൊക്കെ സ്വപ്നാവസ്ഥയിൽ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ സ്വപ്നത്തിന് വിട്ടു വന്നാൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അപ്പോ ഇതുപോലെ അപ്പൊ മൂന്നവസ്ഥകൾക്കും സാക്ഷി മാത്രമാണ് ജാഗ്രത സ്വപ്നം സുസൃപ്തി. ഈ മൂന്നവസ്ഥകളും അനുഭവിക്കാവട്ടെ, അതിലുള്ള ദൃശ്യങ്ങളെ ോഹിക്കാവട്ടെ, വിശ്വസിക്കാവട്ടെ, കേവലത്തെ ആത്മാവ് മൂന്നവസ്ഥകളിലും ഇതുപോലെ കേവലം സാക്ഷി മാത്രമായിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഈ പ്രത്യേക ആത്മാവ് ശരീരാദികളാവാൻ നയിക്കുക അവരെ സമൂഹം കഴിക്കുന്നില്ല. അപ്പൊ ദേഹം പ്രാണോ വിദ്രിയാൻ നേരിടാമോ എന്ന് പറഞ്ഞവർ മായാമിയാണോ ഉറങ്ങുന്നത് എന്നും തോന്നിയിട്ട് പരമാർത്ഥമാവാൻ ഇല്ല എന്ന് സ്പഷ്ടമാക്കും. ഇങ്ങനെ ഇതിന് മാത്രമല്ല, ഇതിന് മതിവർത്തിച്ചുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സാക്ഷി മാത്രത്തോടെ ആർക്കാണെന്ന് പറയാം. ബാല്യാദശ്വരി ജാഗ്രതാദിത ബാല്യാദശ്വരി ജാഗ്രതാദിത സർവാസ്തവത്താ യാവർത്താശം വർത്തമാനം സ്ഥാപിച്ചു ജനത്തിൽ സ്വപ്ന സുഷത്രികളാകുന്ന അവസ്ഥകൾ എന്ന പോലെ തന്നെ ബാല്യം പൗഗണ്ഡം കൗമാരം യൗവനം മധ്യവയസ്സ് വാർത്തകൾ ഇങ്ങനെയുള്ള ദശാവിശേഷങ്ങൾ ഈ ദശാവിശേഷങ്ങളെയും അറിയുന്നു ബാല്യാനുഭാവങ്ങളൊക്കെ മാറി മാറി ബാല്യം മാത്രമൊന്നും ധരിക്കല്ല ഈ ശരീരത്തിലുള്ള കുറച്ച് കഴിയുമ്പോൾ പൗഗണ്ഡം നൽകും ഇനി കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ജാഗ്ര സ്വപ്ന സുഖങ്ങളാകുന്ന അവസ്ഥകൾ ഇതുപോലെ മാന്യ ബൗഗണ്ഡാരി അവസ്ഥകൾക്കും അല്ലെങ്കിൽ ശാവശേഷങ്ങൾക്കും സാക്ഷിമാക്കണം. ഈ ബാല്യ ബൗഗണ്ഡാരികളെ ഈ ആത്മാവ് അനുഭവിക്കുന്നില്ല എന്നൊക്കെ യാതൊരു സ്വപ്ന സുഹൃത്തുക്കളാകുന്ന അവസ്ഥകളൊക്കെ സാക്ഷി മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇതുമാതിരി ബാല്യകൗമാരാദികളാകുന്ന ദശാവിശേഷങ്ങൾക്കും സാക്ഷി മാത്രം ഇനി ബാലനോ അല്ലെങ്കിൽ പൗകണ്ഠനോ അല്ലെങ്കിൽ യുവാവോ പിന്നെ അഞ്ചു വയസ്കനോ ആകുന്നില്ല. എപ്പോഴും അപരിച്ഛിന്ന സത്യാലാക്കാറില്ല ഈ ശരീരത്തിന് സാക്ഷി മാത്രമാണ്. അപ്പോ ജീവനാണ് പറയുന്നത് ഞാനിപ്പോ ബാലനാണ് അല്ലെങ്കിൽ യുവാവാണ് ഈ വ്യത്യസ്ത ഭാവങ്ങളൊക്കെ ജീവന്റെ ബോധത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ശരീരത്തെ അഭിമാനിക്കുമ്പോഴേ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇപ്പോ ഈ ബാല്യം കൗമാനിക ബലം എന്നീ ദശാവിശേഷങ്ങൾ സാക്ഷി മാത്രത്തിൽ അനുഭവിക്കപ്പെടുന്ന പ്രകാരമാണ് ഇതുപോലെ ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന ശരീരങ്ങൾക്ക് ഈ ആത്മാവ് ഉപജന്മത്തിനും ഈ ജന്മത്തിനും പിന്നെ അടുത്ത് വരാൻ പോകുന്ന ജന്മത്തിനും സാക്ഷിമാക്കുന്നത് ഈ ജന്മങ്ങളെ അല്ലെങ്കിൽ ജനന മരണങ്ങളെ അനുഭവിക്കുന്ന ഒരു ആത്മാർത്ഥം ജന്മാടി ഭാവങ്ങൾ ശരീരത്തിനെയും ഉണ്ടാകുന്നത് ആ ശരീരത്തെ താനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവിതമാണ്. അങ്ങനെയുള്ള ജീവിതം താൻ ജനിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു മനുഷ്യനായി മൃഗമായിരുന്നു അപ്പോഴും ആത്മാവ് സാക്ഷിമാക്കുന്നു എന്നതുകൊണ്ടാണ് കഴിഞ്ഞു പോയതായ ജന്മങ്ങളെയൊക്കെ ബോധിക്കാത്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ശരീരത്തെ ഓർമ്മിക്കാത്തത് വെച്ചാൽ കർത്തർ ശരീരങ്ങളിലാണ് ജീവൻ അഭിമാനം. ഇപ്പോ ഓരോ ശരീരം ഒരു മൃഗമായിരുന്നു കാണിച്ചോളൂ ആ മൃഗത്തിനുള്ള അഭിമാനം ഉണ്ടല്ലോ. ആ മൃഗ ശരീരം പോകുന്നവരെയും ജീവിതത്തിൽ ശരീരം വരുമ്പോൾ അതുണ്ടാവില്ല. അതുകൊണ്ട് പൂർവ്വ ശരീരത്തിന്റെ സ്മൃതി ഉണ്ടാവാൻ കഴിയാതിരിക്കുന്ന എല്ലാ ശരീരങ്ങളും തന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ഇനി ആത്മാവിന് എല്ലാത്തിന്റെയും സാക്ഷി പോകും. പക്ഷെ ആത്മബോധം ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്കറിയാൻ കഴിയും. ആത്മബോധം ഉള്ള ആളാണെങ്കിലോ അവർക്കറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഭദ്രമായിരുന്നു ഞാൻ മാനഗതി ധരിച്ചപ്പോൾ ഞാൻ പണ്ട് ഭദ്രനായിരുന്നു പിന്നെ ആ മാലിന്യോടുള്ള സമ്പർക്കം ഹേതുവായിട്ടാണ് എനിക്ക് മാനായിട്ട് ജനിക്കേണ്ടി വന്നത് എന്ന ബോധം ശരിക്കും ശ്രദ്ധ മനസ്സിലായിരുന്നു. എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം നല്ല സ്നേഹനാഗ്രഹമായിരിക്കുമ്പോൾ ഈ ശരീരത്തെ രക്ഷിച്ചതാണ് ശരീരമല്ല ജീവനല്ല ശീലം പിന്നെ ആ വൃത്തിയല്ല എന്നുള്ളതായ ശരിയാണെല്ലാ അറിവും അനുഭവവും ഉണ്ടായിരുന്നു. അപ്പൊ ആ അറിവും അനുഭവവും ഒരു ശരീരം വെച്ചാലും ഇല്ലാതെ അറിയാന്ന് കാരണം ശരീരത്തോട് ബന്ധപ്പെട്ടതല്ല അറിവ് ആത്മാവിനോട് അതുകൊണ്ട് ശരീരം പോകുന്നുള്ളതിനെ കൊണ്ട് ആ അറിവും ഇല്ലാതെ അറിയാം. അതുകൊണ്ടാണ് മാനായിരുന്നു താൻ ഇന്നാളായിരുന്നു എന്ന ബോധം അദ്ദേഹത്തിന് നടകൂപ്രമണിഗിരി വരുമാരെ നാട് മനുഷ്യന്റെ ശാപം പരിപാലിച്ച വൃക്ഷങ്ങളായിരുന്നു. ആ വൃക്ഷിപ്പോഴും അവർക്ക് തങ്ങളായിരുന്നു എന്നുള്ള ഓർമ്മയുണ്ട്. ആ വർണ്ണ വസ്തുവത്തിൽ അവർക്ക് നേരത്തെ ആത്മബോധം ഉണ്ടായിരുന്നതുകൊണ്ടല്ല നാട് മനുഷ്യന്റെ അനുഗ്രഹം. അങ്ങനെ വൃക്ഷങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ജന്മ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം ഏതായാലും സ്മരണം ഉണ്ടാവാം ചിലർക്ക് എന്ന് ചുരുക്കത്തിൽ ഈ ജ്ഞാനത്തിന് ജാഗ്രതാതെ അവസ്ഥകളൊക്കെ എപ്രകാരമാണോ ആത്മാവ് സാക്ഷി മാത്രം ഈ ജാഗ്രതയോ സ്വപ്നത്തെയോ സൃഷ്ടിക്കുവാനുള്ള ഈ മൂന്നും കൂടിച്ചേർന്ന മായാസ്വപ്നമാണ് മായാവൃത്തികളാണ് ജാഗ്രതാതെ അവസ്ഥകൾ. പിന്നെ അതുപോലെ ബാല്യവുമായി ഈ ശരീരപ്രതിയായ മായാവൃത്തികളാണ് അതിൽ ആത്മാവ് അനുഭവിക്കുന്നില്ല സാക്ഷി മാത്രം വ്യക്തിക്ക് മാത്രമാണ് അങ്ങനെ അത് തനിക്ക് പ്രകൃതിയില്ല എന്നൊന്ന് വിചാരിച്ചു എന്നാൽ അതിന് മാറ്റമില്ലാതെ ഉദാഹരണത്തിന്റെ നമുക്കി സംഘാതിരിക്കുകൾക്കൊക്കെ എന്നും ഏത് സമയത്താണോ ഈ അവരുടെ ആ ജീവനം ശരിക്കും പ്രകാശിച്ചത്? അപ്പോ എന്താകുന്നു ശരീരത്തിന്? അതാണ് പിന്നെ അതിന് മാറ്റമേ ഉണ്ടായില്ല, പ്രാണിതല്ലേ ഉണ്ടായില്ല. ഈ കേവലം ശ്രദ്ധമായിട്ടുള്ള ഈ ശരീരം മുടക്കുന്നുണ്ടായിരുന്നു. എന്നാത്രയും പോലും ഇല്ല. അതിന്റെ എപ്പോഴും ഇതുപോലെ ഇരിക്കാതെ പ്രകാരം ചെയ്യുക. ഇന്ന് മരിച്ചു, പിന്നീട് ആരും ജനിച്ചു അതൊന്നുമില്ല. എപ്പോഴാണ് ശരീരത്തിൽ പൂർണ്ണ ബോധം പ്രകാശിച്ചോ അതോടെയാണ് ശരീരത്തിന്റെ അയാൾക്ക് സുഖമായിരിക്കും. ശരീരത്തിന്റെ ഭയവുമായ പറ്റി ആ വിശ്വാസങ്ങളും മരണങ്ങളും എല്ലാം പരമജീവിതാശക്തി കഴിയുമ്പോൾ പിന്നീട് ഈ ഉപാധികൾക്ക് മുഖ്യം ഈ മാറ്റങ്ങളില്ലാതെ അത് ജ്ഞാനികളുടെ അവസ്ഥയാണ്. അങ്ങനെ ജ്ഞാനം പ്രകാശിക്കാതിരിക്കും കാലത്ത് ഈ കാശി മാത്രമാണ് മാത്രമേണ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും വ്യക്തിച്ച് പോകുന്നില്ല. കാരണം ഈ ആത്മാവായിട്ടല്ല ജീവനായിട്ടാണ്. അതുകൊണ്ടാണ് മാത്രമല്ല അഭിമാനിക്കുന്നത്, ഞാൻ മനുഷ്യനാണ്, മനുഷ്യനാണ് എന്നിങ്ങനെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവരുടെ സ്വഭാവം. അതിന് മനുഷ്യരൂപങ്ങളിലുള്ളതായ അഭിമാനം യഥാർത്ഥ നേരിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ബാല്യകുമാരെ പണ്ട് പിന്നെ വിഭിന്നങ്ങളായുള്ള ശരീരങ്ങളും ഈ ഓരോ ശരീരം കിട്ടുന്ന സമയത്തും കണ്ടിട്ടാണ് അത് പോകുന്ന സമയത്ത് വിഷമിക്കും. മൃഗമായി തോന്നുന്നു രക്തജീവിതത്തെ വളരെ എന്നിട്ടാണ് മൃഗം വഹിക്കാൻ അതുകൊണ്ട് ആണ് കഴിക്കും. കഠിനമായിട്ടുള്ളൂ, ഞാൻ നശിക്കായാലോ മുക്തിക്കായാലോ ഒന്നും അവരത്തിനെ നടക്കും. എന്താ അങ്ങനെ തോന്നാൻ കാരണം ഇനി ചോദിച്ചാൽ അനുഭവത്തിലുള്ളതും ഈ ശരീരത്തിലുള്ള അഭിമാനം മാത്രമേ ഉള്ളൂ. അതാണ് അനുഭവത്തിലുള്ള ഒരാളൊക്കെ കണ്ണരിക്കാണെന്നോ ഇല്ലാതെന്നായിരിക്കില്ല. സാധാരണ മരിക്കുന്നതിന് എത്തുമ്പോൾ പ്രേരണമാകുന്നു. ശരീരം ഇതിന്റെ ലോകത്ത് പോകുന്നു, തന്നെ കുഞ്ഞുണ്ടെങ്കിൽ ദേവാലയ ലോകത്ത് പോകുന്നു, തന്നെ പാപമുണ്ടെങ്കിൽ നരക ലോകത്ത് പോകുന്നു. ഇതൊന്നും ഒരു ജ്ഞാനിക്ക് മാത്രമല്ല, അദ്ദേഹം നിഷേധിച്ച ഈ ശരീരം പോകുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യം വരുന്നു കാലത്തോക്കുകയുള്ളത് ഓരോന്നിന്റെ ശരീരം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. നട്ടം ആവും ഞാനിന്റെ ഭാഗ്യമില്ല എന്ന് സന്തോഷിക്കാണ് ചെയ്യുന്നത്. നട്ടം മരണം മാത്രമാവുന്നതോടൊപ്പം ായിരിക്കുന്ന ജീവിതം തമ്മിലുള്ള വ്യത്യാസമില്ല.